അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്ന ഹാദാൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا كبيرا وان الذين لا يؤمنون بالاخره اعتدنا لهم عذابا اليما പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനെ അറിയുക അറിയിക്കുക എന്ന തലക്കെട്ടിൽ ഒരു ഹ്രസ്വമായ വിവരണം വിശുദ്ധ ഖുർആനെ കുറിച്ച് നൽകാനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമ്മൾ എന്താണ് ഖുർആൻ എന്ന് അറിയേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്താകുന്നത് വരെയുള്ള 23 കൊല്ലക്കാലം വിവിധ സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട് കിട്ടിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ അവതരണം ഒരു പുസ്തകമായി ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇറക്കി കൊടുത്തതല്ല, മറിച്ച് 23 കൊല്ലം കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് അത് അവതരിച്ചത്. അതുകൊണ്ട് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഖുറൈശികൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പൊ ഖുർആനിന് മറുപടി വരും, അതിനവരെടുത്ത വീണ്ടും വരും. അപ്പൊ അവർക്ക് എതിരിൽ ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് എന്താണ് ഇറങ്ങിത്തീരാത്ത എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിഷമുണ്ടായിരുന്നു. ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുമലത്തൻ വാഹിദ, സത്യനിഷേധികൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഖുർആൻ ഒറ്റ തവണ അയാൾക്ക് അങ്ങ് ഇറക്കപ്പെടാത്തത്, തീർന്നാ പിന്നെ ഇനി വരില്ലല്ലോ. അപ്പൊ അള്ളാന്റെ മറുപടി കദാലിക്, അപ്രകാരം പല ഘട്ടങ്ങളായിട്ട് തന്നെയാണ് ഇറക്കുന്നത്. ലിനുസബ്ബിത ബിഹി ഫുആദക, അത് മുഖേന നിന്റെ ഹൃദയത്തെ നാം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ശത്രുക്കൾക്കിടയിൽ നിൽക്കുന്നത്, ഭീഷണികളും തെറിവിളികളും. അപ്പൊ ആ സമയത്തൊക്കെ അള്ളാഹുവിന്റെ വക ഉറപ്പിച്ചു നിർത്തുന്ന വചനങ്ങൾ, ആശ്വാസ വചനങ്ങൾ ഇറക്കി കൊടുക്കും. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. അപ്പൊ ഇടക്കിടക്ക് സന്ദർഭം നോക്കിയിട്ട് ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഘട്ടം ഘട്ടങ്ങളായി ഇറക്കുന്നത്. വറത്തൽ നാഹു തർത്തീലാ, നാം അതിനെ ക്രമേണയായി നിനക്ക് ഓതി തരികയും ചെയ്തിരിക്കുന്നു. തരത്തിൽ നിന്ന് നിർത്തി നിർത്തി ഓതുന്ന പറയാം, സാവകാശ ക്രമത്തിൽ ഓതി തരികയും ചെയ്തു. അപ്പൊ സത്യനിഷേധികളുടെ പരാതിയാണ് എന്തുകൊണ്ടാണ് ഒറ്റയടിക്കാൻ ഇറങ്ങാത്തത്. അതിന്റെ മറുപടി രണ്ട് മറുപടിയാണ്, അപ്രകാരം തന്നെയാണ് നമ്മൾ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് ഉദ്ദേശം ഉണ്ട്. ഒന്ന്, റസൂലിനെ ശത്രുക്കൾക്കിടയിൽ ജീവിക്കുന്ന റസൂലിന്റെ മനസ്സിന് ശക്തി പകരുക. രണ്ടാമത്തെ കാര്യം സാവകാശ ക്രമത്തിൽ ഓതി കൊടുക്കുക. അപ്പൊ ആളുകൾക്ക് മനപ്പാടാക്കാൻ സൗകര്യപ്പെടും. എപ്പോഴാ ഒന്നായിട്ട് ഇറങ്ങിയെന്ന് യാ ഇതൊക്കെ പാടെ കയ്യിലിട്ടാ 6000 ആയത്ത് എന്തപ്പത്. നേരെ മറിച്ച് 23 കൊല്ലം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് റസൂലിന് ഇറങ്ങും, റസൂൽ അത് മനപ്പാടാക്കും, ജിബ്രിയിൽ നിന്ന് എന്നിട്ട് സഹാബികൾക്ക് ഓതി കൊടുക്കും, അവർ മനപ്പാടാക്കും, നിസ്കാരത്തിൽ അത് കേട്ടിട്ട് മനപ്പാടം നോക്കും. എല്ലാ റമദാനിലും ജിബ്രിയിൽ വരും എല്ലാ രാത്രിയും, എന്നിട്ട് ഖുർആൻ പാഠം നോക്കും. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത് അവസാനത്തെ റമദാൻ രണ്ടു വട്ടം സംഭവിച്ചതെന്നാണ്, മനസ്സിലായില്ലേ. എല്ലാ രാത്രിയും വന്നിട്ട് ജിബ്രീൽ നബിക്ക് പാഠം നോക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നബിയുടെ മനസ്സിൽ അത് ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. നബി അത് ഹിഫ്ളാക്കി. ആദ്യത്തെ ഹാഫിള് റസൂൽ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. വേറൊരായത്ത് ഇതിപ്പോ ഞാൻ ഓതി ആയത്ത് സൂറത്തുൽ ഫുർഖാൻ 32-ാമത്തെ ആയത്താണ്. വേറൊന്ന് സൂറത്ത് ഇസ്രായീൽ 106-ാമത്തെ ആയത്തിൽ വഖുർആനൻ ഫറഖ്നാ ലിതഖറഅഹു അലന്നാസി അലാ മുഖ്തിൻ വനസ്സൽനാഹു തൻസീല, ഈ ഖുർആനെ നാം ഫറഖ്നാഹു, നാം അതിനെ വേർതിരിച്ചിരിക്കുന്നു, പല ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. നീ അത് ജനങ്ങൾക്ക് സാവകാശ ക്രമത്തിൽ ഓതി കൊടുക്കുന്നതിനു വേണ്ടി. ഒറ്റയടിക്ക് ഓതി കൊടുത്ത അവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ട ജാഹിലി സമൂഹത്തെ ഒറ്റയടിക്ക് അല്ലാണ്ട് നിഷേധിച്ചുകൊണ്ട് ആയത്തറിയാം, അതും പണ്ടതും 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 പണ്ട എന്തെങ്കിലും കാണിക്കാൻ അല്ലേ, മറ്റേ ഓരോന്നോരോന്നായിട്ട് പറിച്ച് 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 കളയാണ്. അപ്പോ അരക്കിട്ടുറക്കിപ്പിക്കപ്പെട്ട ജാഹിലിയ വിശ്വാസങ്ങളെ ഘട്ടം ഘട്ടമായി തുടച്ചു നീക്കാനും സൗകര്യം ഏതാണ്? കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അറിഞ്ഞാണ്. ഒന്നിറങ്ങി അത് തുടച്ചു നീക്കി അടുത്തത്. അതുകൊണ്ട് അല്ല അമുക്ക് സീൻ, അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ സമയം കിട്ടണം. ഒരായത്തിറങ്ങി രണ്ടായത്തിറങ്ങി പിന്നെ ഒരു സീസൺ അതിനെപ്പറ്റിയുള്ള പഠനവും ചിന്തയും. സഹാബികൾ പറഞ്ഞിട്ടുണ്ട്, ഒരായത്ത് ഞങ്ങൾ പഠിച്ചാലേ ജീവിതത്തിൽ പകർത്തിയിട്ട് അടുത്ത ആയത്ത് പഠിക്കുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അതിനൊക്കെ സൗകര്യമാണ് എന്ത്, ഘട്ടം ഘട്ടം ഇറങ്ങി. വനസല്ലാഹു തൻസീല, അങ്ങനെ നാം അതിനെ ക്രമേണയായിട്ടാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് ഖുർആനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഖുർആനെ ജംഇ ചെയ്തത് എങ്ങനെയാണ്, ജംഉൽ ഖുർആൻ, ഖുർആനെ ക്രോഡീകരിച്ചത്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മനസ്സിൽ ഒരുമിച്ച് കൂട്ടി, ആദ്യം റസൂലിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി, റസൂൽ വഹി ഇറങ്ങുമ്പോ ഇങ്ങനെ ധൃതിപ്പെട്ടത് മനപ്പാടാക്കാൻ നാവ് ചലിപ്പിക്കും, മനസ്സിലല്ലേ? സൂറത്തു ഖിയാമയിലല്ലേ, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഉഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന തുമ്മ ഇന്ന അലൈനാ ബയാന. നീ ഖുർആനും കൊണ്ട് ധൃതിയിൽ നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല, ധൃതി കൂട്ടാൻ വേണ്ടി ഉണ്ടോ? അതിനെ നിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിത്തരൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഓതിത്തരൽ നമ്മുടെ ബാധ്യതയാണ്. നാം ഓതി തന്നാൽ നീ ആ ഓത്തിനെ പിൻപറ്റുക, ഉണ്ടോ? നമ്മൾ ഓതി തന്നാൽ ആ ഓത്തിനെ നീ പിൻപറ്റുക. പിന്നീട് അതിന്റെ വിശദീകരണവും നമ്മുടെ ബാധ്യതയാണ്. ഇത് സൂറത്തു ഖിയാമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നബിയുടെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിയാണ് നബി അത് മനപ്പാടാക്കി. നബിയിൽ നിന്ന് സഹാബത്ത് കേട്ട് സഹാബത്ത് മനപ്പാടമാക്കി. സഹാബികളിൽ ഒരുപാട് ഒരുപാട് ഹാഫില്യങ്ങൾ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ചിലർ ഓതിപ്പടിക്കും, മനസ്സിൽ ഓതിപ്പടിക്കുഞ്ഞ് എഴുതി വെക്കുഞ്ഞു. കുത്താബുൽ വഹിയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്ന ഓരോ ആയത്തും വഹി എഴുതി വെക്കാനായിട്ടുള്ള ഖുർആന്റെ എഴുത്തുകാർ മാത്രം, അവർക്ക് വേറൊന്നും എഴുതാൻ പാടില്ല. അവരോടാണ് നബി പറഞ്ഞത് നിങ്ങൾ ഹദീസ് എഴുതരുത്. അതാണ് മോഡേണിസ്റ്റുകൾ എടുത്തിട്ട് എന്താക്കാ, ഓ ഖുർആൻ എന്നെ ഹദീസ് എഴുതി വെക്കാൻ പാടില്ല, നബി എന്നെ പറഞ്ഞിട്ടുണ്ട്. ഏയ് ലാ തക്തുബു ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്തൊന്നും നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞ ആരോടാ? ഖുർആൻ എഴുതി വെക്കുന്ന കുത്താബുൽ വഹീനോട് പറഞ്ഞാണ്. കാരണം എന്താ, രണ്ടും കൂടിക്കളി, പിന്നെ ഏതാണ് തിരിയാണ്ടാവും? രണ്ടും അറബിയല്ലേ, രണ്ടും നബിന്റെ നാവിലൂടെ വരുന്നതും അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ എഴുതി ഓരോ ആയത്തിറങ്ങുമ്പോഴും പറയും ഇത് ഇന്ന ആയത്തിന് ശേഷം ചേർക്കണം. ക്രമത്തിൽ ഇപ്പൊ ഇന്ന് ഖുർആൻ കാണുന്ന ക്രമത്തിലാണ് ഇറങ്ങിയത്. ആദ്യം ഇറങ്ങി ഇഖ്റ ബിസ്മി, അത് എത്രാമത്തെ സൂറത്താ? വളരെ പിറകിലല്ലേ, അല്ലേ? പിന്നെ ഇറങ്ങിയ മുദ്ദസ്സിറ, അത് വേറെ സ്ഥലത്താ. മാത്രം ഒരു സൂറത്തിന്റെ തന്നെ ഒരായത്ത് പിറങ്ങും, വേറെ കുറെ കഴിഞ്ഞ് വേറെ ആയത്തിറങ്ങും. ഈ ആയത്ത് അവിടെ ചേർക്കണം, ആ ആയത്ത് ഇവിടെ ചേർക്കണം. ആരാ പറഞ്ഞു കൊടുക്കുക? ജിബ്രീൽ നബിയോട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് വഹി എഴുത്തുകാരോട് പറയും. അങ്ങനെയാണ് ഖുർആൻ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത്. പിന്നെ എന്തിനാ എഴുതി വെച്ചിന്നു, ഇന്നത്തെ പോലെ പേപ്പറൊന്നുമില്ല, കല്ലുകൾ, കല്ലിന്റെ പരന്ന സ്ഥലത്ത് എഴുതുക. ഈത്തപ്പന മട്ടലിന്റെ ഓലെടുത്തിട്ട് അതിന്റെ ആ ഓലിന്റെ പരന്ന ഭാഗല്ലേ, അതിലെഴുതുക. അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോലിൽ എഴുതുക. തോല് ഉറക്കട്ട ശുദ്ധിയായല്ലോ, പിന്നെ എഴുതി വെക്കാലോ, മനസ്സിലായില്ലേ? അതിലെഴുതുക. അപ്പൊ കല്ലില്, ഈന്തപ്പന മട്ടലില്, ഓലയില്, ഇതിലൊക്കെ എഴുതി വെച്ചിരുന്നു. ഈന്തപ്പന്റെ പട്ടന്റെ ഇതിൽ ഒക്കെ എഴുതി വെച്ചിരുന്നു. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് റസൂൾ മരിക്കുമ്പോ ഖുർആനായിട്ട് ഇവിടെ ഉള്ളത്. ആളുകളെ മനസ്സിലുണ്ട്, എല്ലാരും ഓത്തി ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇത് ക്രോഡീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. അതിന് കാരണം എന്താ വെച്ചാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റപ്പോ സംഭവിച്ചത് അറിയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എന്തൊക്കെ ഉണ്ടായത്? കുറെ ആളുകൾ മുർത്തദ്ദായി, ഞങ്ങൾ സക്കാത്ത് തരൂലാർന്ന്. പിന്നെ കള്ളനബിമാർ രംഗത്ത് വന്നു. അപ്പൊ അവരെ കൂടെ മുസൈലിമത്തുൽ കദ്ദാബ് പോലുള്ള ആളൊക്കെ, അപ്പൊ ഇവരോടൊക്കെ യുദ്ധം ചെയ്തു. അങ്ങനെ ഹിജ്റ 11 വർഷം നടന്ന യമാമ യുദ്ധത്തില് ഒരുപാട് 70 ഖാരിയങ്ങൾ മരിച്ചു, കൊല്ലപ്പെട്ട് ഷഹീദായി. അപ്പൊ ഉമർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, ഖുർആൻ മനപ്പാടുള്ള ആളുകൾ ഇങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചില്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ചത് നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ ഭയപ്പെടുന്നു. ആരടുത്ത് പറഞ്ഞു? ഖലീഫയായ വലൈക്കുംസലാം വറഹ്മത്തുള്ള, വരും വരി അതാ അവിടെ ഉണ്ട് കുറച്ച് സ്ത്രീകളാ. ഇതിൽ കയറിക്കോട്ടെ. ആ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് നിർദ്ദേശിക്കണത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന് ഒരു ഭയം, നമ്മൾ നബി ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ നമ്മളെങ്ങനെ ചെയ്യാ? ഇതാണ് നമ്മുടെ നാട്ടില് മുസ്ലിയാക്കന്മാർ ബിദഅത്തിന് തെളിവ് പറയാറുള്ളത്, നബി ചെയ്യാത്തതും ചെയ്യാന്നുള്ളതിനെ. അപ്പോ ഉമർ പറഞ്ഞു, ഇവിടെ നബി ചെയ്യാത്ത പുതിയതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തന്നെ ഇന്നായത്തിന് ശേഷം ഇന്നായത്തിന് ശേഷം പറഞ്ഞു കൊടുത്താലേ. അത് പല സാധനങ്ങളിലായിട്ട് കിടക്കുകയാണ്. കുറെ ആള് മരിച്ചും പോവാണ്. അപ്പൊ ആ ആളുകളെ മനസ്സിലുള്ളതും ഈ എഴുതി വെച്ചും കൂടി കൂട്ടിയിട്ട് രണ്ട് ചട്ടക്കുള്ളിലാക്കി സംരക്ഷിക്കുക എന്നുള്ള അതിന്റെ ഒരു ഭൗതിക പ്രധാനമായ സംരക്ഷണം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലാതെ നമ്മൾ പുതിയൊന്നും ചെയ്യുന്നില്ല എന്ന് ആർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു? ഞാൻ അതിന്റെ ചുരുക്കി പറയാണ്, അമറല്ലാനു അബൂബക്കർ സിദ്ദീഖ് അല്ലാന്ന് പറയാണ്, കണ്ടിട്ടില്ല വന്നിട്ടില്ലേ ഇരിക്കി അവിടെ വൈകിട്ട് മാത്രം. അപ്പോ എന്നോട് ഉമർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്ത് ഇത് ശരിയാണ്, നിങ്ങൾ വല്ലാഹി ഖൈർ, ഇത് ഖൈർ മാത്രമേ ഉള്ളൂ, ഇതിൽ നമ്മൾ പുതിയൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ നിങ്ങൾ പെടുന്ന കാര്യമൊന്നും ഇതിലില്ല എന്നിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ഉമറിന്റെ മനസ്സ് അല്ലാഹു ഏതൊന്നിനും വിശാലമാക്കിയോ അതിന് എന്റെ മനസ്സിനെയും അല്ലാഹു വിശാലമാക്കി. അങ്ങനെയാണ് എന്തിനു തയ്യാറായത്? ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് തയ്യാറായത്. ആരാണത് ഏൽപ്പിച്ചത്? സയ്യിദ് ഇബ്നു സാബിത്ത് റസൂലിന്റെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ സംശയം ഉണ്ടായി, നമ്മളത് ചെയ്യാൻ പറ്റുമോ? അപ്പോ എനിക്കും സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഉമർ പറഞ്ഞപ്പോ എനിക്കത് ബോധ്യമായി. അങ്ങനെ മൂന്നു ആളും യോജിച്ചു, എന്നിട്ട് എഴുതിയതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ആരിലൊക്കെ എന്തിലൊക്കെ എഴുതി വെച്ചാൽ, കല്ലിൽ എഴുതിയോ തോല്ലി ഇതെല്ലാം കൊണ്ടുവന്നു, എന്നിട്ട് പരിശോധിച്ച് എഴുതിയൊക്കെ ഒരു കടലാസല്ല അന്നത്തെ വേറെ ചില തോല് അന്നത്തെ തോല് ആ തോല്ലോ മറ്റാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത് അതിലെഴുതി തലക്കന്ന്. എന്നിട്ട് എഴുതിയ ആയത്തൊക്കെ സഹാബത്തിന് മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുത്തു, എല്ലാവരും കൂടി. അപ്പൊ ഈ ആയത്തിന് ശേഷം ഈ ആയത്തല്ല, എല്ലാവരും ഹാഫിലിങ്ങൾ എല്ലാവരും ഉണ്ട്, എഴുതി വെച്ചവരുണ്ട്. അങ്ങനെയാണ് ഈ ക്രോഡീകരണം പൂർത്തിയാക്കിയത്. മനസ്സിലായില്ലേ? അന്ന് തന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു പറഞ്ഞെന്ത്, ഒരു മല അതിന്റെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതായിരിക്കും എനിക്ക് ഇതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞത്. അത്രയും വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സാബിത്ത് റളിയല്ലാഹു പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാഹ് അത് പൂർത്തിയായി. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ് നബി ഇത് മുസാഫിലാക്കുന്നത്? മുസാഫ് എന്നുള്ള പേരിന് അന്ന് വന്നാൽ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെന്ന് അർത്ഥം. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നത്? വീണ്ടും ആയത്തിറങ്ങാൻ സാധ്യത ഉണ്ട്, മരിക്കുന്നത് വരെ ആയത്തിറങ്ങാം. ആ മുമ്പിറങ്ങി ആയത്തിന് ദുർബലപ്പെടുത്തിക്കൊണ്ട് നസ്ഖ് ഉണ്ടാവും, ആ ആയത്ത് ദുർബല ചിലപ്പോ ആയത്തന്നെ ദുർബലപ്പെടുത്തും, ചിലപ്പോ ആയത്ത് നിലനിർത്തിയിട്ടെ ഹുക്കും ദുർബലപ്പെടുത്തും. ഇതൊക്കെ സാധ്യത. ഖത്താബി പറഞ്ഞതായിട്ട് ഒരു ഗ്രന്ഥത്തിലുണ്ട്, ഇന്നമാ ലം യജ്മഅ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആന ഫിൽ മുസാഫി ലിമാ കാന യതറഖബുഹു മിൻ വുറൂദി നാസിഖിൻ ലിബഅലി അഹ്കാമി ഔ തിലാവതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മുസാഫിൽ ക്രോഡീകരിക്കാതിരുന്നത് അവിടുന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ഖുർആന്റെ ചില ഹുക്കുമുകളോ ചില ആയത്തുകളോ നസ്ഖ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് നബി പ്രതീക്ഷിച്ചിരുന്നു. മരിക്കോളം സംഭവിക്കാനത്, നാളെ മരിക്കാൻ ഇന്നും ആയത്തിറങ്ങാലോ. റസൂലിന്റെ വഫാത്തോടെ ഖുർആന്റെ അവതരണം നിലച്ചപ്പോൾ അൽഹമല്ലാഹുൽ ഖുലഫാ റാഷിദീന ദാലിക, അല്ലാഹു സുബ്ഹാന തആല ഖുലഫാ റാഷിദീങ്ങൾക്ക് ഇൽഹാമു നൽകി, മനസ്സിൽ തോന്നിപ്പിച്ചു. എന്തിന്? വഫാഅം ബിവഅദിഹി സാദിഖ് ബിളമാനി ഹിഫ്ലിഹി അലാ ഹാദിഹിൽ ഉമ്മ. ഈ ഖുർആൻ ഞാൻ സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഗ്യാരണ്ടി അല്ലേ, അവന്റെ സത്യസന്ധമായ വാഗ്ദാനം അത് പാലിക്കാൻ വേണ്ടി. ഏതാണ് ആ വാഗ്ദാനത്തിന്റെ ആയത്ത്? സൂറത്തുൽ ഹിജ്റിലെ ചെറിയൊരു ആയത്തുണ്ട്, ആർക്കറിയാം? ആ മാഷാല്ലാ, ഇന്നാ നഹ്നു നസ്സൽന സിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ സിക്റിനെ, ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ച നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും. ഇത് മറ്റു വേദഗ്രന്ഥങ്ങളെ പറ്റിയൊന്നും ഉണ്ടായിട്ടില്ല. തൗറാത്തിനെ പറ്റി ഇഞ്ചീലിനെ പറ്റി ഒന്നും അല്ല അങ്ങനെ സംരക്ഷിക്കാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിൽ പല കൈകടത്തലുകളും നടന്നു. ഖുർആനിൽ ആർക്കെങ്കിലും കൈകടത്താൻ സാധിച്ചോ? 1400 കൊല്ലം എത്ര ശത്രുക്കൾ കഴിഞ്ഞുപോയി, എത്ര വലിയ വലിയ സാഹിത്യ സാമ്രാട്ടുകൾ ഒരു വാക്ക് ഇതിൽ കൂട്ടാൻ കഴിഞ്ഞോ? ഇന്നും ലോകത്തുടനീളമുള്ള ഖുർആൻ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല, അതെല്ലായിടത്തും ഒന്നാണ്. അതിപ്പോ ബൈബിളൊക്കെ എത്ര ബൈബിളാ, തമിഴ് ബൈബിള്, ഇംഗ്ലീഷ് ബൈബിള്, മലയാളം ബൈബിള്, എല്ലാ നശി കുശിയാണ്. ഓരോരുത്തർ ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കാൻ അധികാരമുണ്ട്, അച്ഛന്മാര് പാതിരിമാർക്ക് അധികാരമുണ്ട് എന്നാണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത വണ്ണം ഇതിനെ സംരക്ഷിക്കാമെന്ന അള്ളാഹുവിന്റെ ആ കൽപ്പന, അല്ല അള്ളാഹുവിന്റെ ആ വാഗ്ദാനം, അത് നിറവേറിയത് ഇതിലൂടെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആയത്തുകളെ തർത്തീബൊക്കെ നബി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൂറത്തുകളെ ക്രമീകരണം, ഇന്ന സൂറത്തിന് ശേഷം ഇന്ന സൂറത്ത് എന്നത് മുഴുവനായും റസൂൽ പറഞ്ഞതല്ല, അത് സഹാബത്ത് കൂടി ആലോചിച്ചിട്ടുള്ള അവരുടെ ഇജ്തിഹാദാണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ന സൂറത്തിന് ശേഷം ഇന്ന സൂറത്ത് എന്നുള്ളത് പലതും അവരുടെ ഇജ്തിഹാദാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞ മുസ്താഫ് അബൂബക്കർ സിദ്ദീഖ് സൂക്ഷിച്ചു. പിന്നെ അതിന് ശേഷം ഉമർ അള്ളാഹുവിന്റെ ഭരണേറ്റപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു. ഉമർ അള്ളാഹുവിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ മകളും നബിയുടെ പത്നിയുമായിരുന്ന ഹഫ്സ ബീവിയെ സൂക്ഷിച്ചു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഹഫ്സ റളിയല്ലാഹു അൻഹാ സൂക്ഷിച്ചു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നപ്പോഴേക്ക് ഒരുപാട് ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു. റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന് കീഴൊതുങ്ങി. ഒരുപാട് അനറബികൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ അവരൊക്കെ അവർ പിന്നെ സഹാബികളൊക്കെ പല ഭാഗത്തും പോയി ഖുർആൻ ഓതി പഠിച്ച്. ഉമർ അള്ളാഹുവിന്റെ കാലം വരെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഒരൊറ്റ സഹാബി മദീനക്ക് പുറത്തു പോകാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടേ. എല്ലാവരും ഇവിടെ തന്നെ വേണം. അതിനുശേഷം പിന്നെ അനുവാദം കൊടുത്തു. ഒരാൾ ഇറാഖ് പോയി, ഒരാൾ ഇറാനിൽ പോയി, അങ്ങനെ അങ്ങനെ പലയിടത്തുമായി. അപ്പൊ ഓരോ സ്ഥലത്ത് എത്തിയ കാര്യങ്ങളുടെ ഓത്തിനനുസരിച്ച് അവർ ഓതാൻ തുടങ്ങി. അത് ഈ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന അറബി ഭാഷ അറിയാത്തവർ ഓതുമ്പോൾ അതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തർ ഞങ്ങളെ ഓത്താണ് ശരി, നിങ്ങളെന്തോ ഓത്ത, ഞങ്ങളെ ഓത്ത് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഹുദൈഫത്ത് ബിൻ യമാന്, മറ്റു ചില സഹാബികൾ, സൽമാൻ ഫാരിസി പലരും വന്നിട്ട് ഖലീഫനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഒരു ഭിന്നിപ്പിലേക്ക് പോവാണ്, ഈ ഭിന്നിപ്പ് അവസാനിക്കണമെങ്കിൽ ഒരു മാർഗമുള്ളൂ, അന്ന് നമ്മൾ പകർത്തിയെടുത്ത ഖുർആൻ അതിന്റെ കോപ്പി എല്ലായിടത്തും പിന്നെ എത്തിക്കുക, എന്നിട്ട് എല്ലാവരും അതനുസരിച്ച് ഓതണമെന്ന് പറയാം. അങ്ങനെ അഫ്സാർ അള്ളാൻ്റെ അടുത്ത് കാളയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ കൊണ്ടുവരിച്ചു. ഏയ്, ഇപ്പൊ ചില ആൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചത്, അല്ല, ഖുർആൻ ക്രോഡീകരണം നടന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്താണ്. അതിന്റെ കോപ്പികൾ എടുക്കൽ മാത്രമാണ് ആര് ചെയ്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അത് കൊണ്ടുവന്നിട്ട് സയ്യിദ് ബിൻ സാബിത്തിനെ തന്നെ ഏൽപ്പിച്ചു, നിങ്ങൾ തന്നെ ചെയ്യാറ്. അങ്ങനെ പകർത്തി എഴുതി കുറച്ച്, ഇന്നത്തെ മാതിരി പ്രശ്നമൊന്നുമില്ലല്ലോ, കയ്യെഴുത്തുണ്ടാക്കിയിട്ട് പ്രധാന പട്ടണങ്ങളിലേക്കൊക്കെ ഓരോന്ന് കൊടുത്തയച്ചു. എന്നിട്ട് ഖലീഫ വിളംബരം ചെയ്ത് ആരെ കയ്യിലൊക്കെ ഖുർആൻ എഴുത്ത് ലിപികൾ ലിഖിതങ്ങളുണ്ട് അതൊക്കെ അവിടെ കൊണ്ടുവരണം. കൽപ്പന ഇട്ട് എല്ലാവരും കൊണ്ടുവന്നു, ഒക്കെ തീയച്ച് കത്തിച്ചങ്ങൾ. ഇനി ആരും അതൊന്നും നോക്കണ്ട, ഇനി എല്ലാവരും ഇതിലേക്ക് മടങ്ങുക, ഇതനുസരിച്ച് ഓതുക. അതുകൊണ്ടാണ് മുസാഫുകൾക്കൊക്കെ ഉസ്മാനി മുസാഫ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഓലെ ഈ ലിപി ഉണ്ടല്ലോ, അറബി ഭാഷയ്ക്ക് ഒരുപാട് പുരോഗതി ഉണ്ട് എഴുത്തിലൊക്കെ, പക്ഷേ ഖുർആന്റെ ലിപിക്ക് മാറ്റല്ല. അത് റസ്മു ഉസ്മാനിയാണ്. അന്ന് പുള്ളി തന്നെയല്ല എന്ന് അറിയണത്, ബാക്കും താക്കൊന്നും പുള്ളിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പുള്ളി ഉണ്ടായിട്ടന്നെ, പക്ഷെ എന്റെ ഷേപ്പ് നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നത് മനസ്സിലായി, പിന്നീടാണ് പുള്ളി ഇട്ടതെന്ന് അറിഞ്ഞത്. അപ്പൊ റസ്മു ഉസ്മാനിന്നും അതുപോലെ തന്നെ മുസഫ് ഉസ്മാനിന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ച് ജംഉൽ ഖുർആൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മനസ്സിൽ പോണം, ഒന്ന് മനസ്സിൽ ഒരുമിച്ച് കൂട്ടൽ. അത് മാത്രം പോയാൽ പോരെ? ഒന്ന് മനസ്സിൽ ഒരുമിച്ച് കൂട്ടൽ ജംഉ, അത് നബിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടൽ. നിങ്ങള് പിന്നെ നോമ്പ് തുറക്കാൻ അപ്പൊ കൊണ്ടോ, അപ്പൊ കൊണ്ടോ പോരെ? ക്ലാസ് കഴിഞ്ഞിട്ട് സാധനം പോയി കൊണ്ടുവന്നോളി. സ്ത്രീകൾക്ക് കഴിക്കാൻ വേണ്ടി ഇപ്പൊ വീട്ടിൽ പോവാന്നറിയാം, വേണോ? അത് അവിടെ നിന്ന് ചോദിച്ചാൽ മതി, ഒന്ന് കഴിക്കല്ലേ, ഒന്ന് കഴിച്ചോട്ടില്ല, അവിടെ മറിട്ട് കൊടുക്കും. ഏഹ്, മറ്റേ നേരം വരും. ആ, അപ്പോ ആരാണ് ആദ്യമായിട്ട് ഖുർആൻ ക്രോഡീകരിച്ച ഖലീഫ? ആ, എങ്ങനെയാണ്, ആരാണ് ഇന്ന് ആദ്യം നിർദ്ദേശിച്ചത്, എന്തായിരുന്നു കാരണം പറഞ്ഞ്? ഖുർആൻ ക്രോഡീകരിക്കേണ്ടതാണെന്ന് കാരണം പറഞ്ഞ് എന്താ ഭർത്താവ്? ആ, ഹാഫിലിങ്ങൾ ധാരാളം യുദ്ധങ്ങളിലൊക്കെ ഷഹീദായപ്പോ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനൊരു ഇഷ്കാൽ ഉണ്ടായി അല്ലേ, നബി ചെയ്യാത്ത എങ്ങനെ ചെയ്യാം. അപ്പൊ ഉമർ പറഞ്ഞതില് പുതിയതൊന്നുമില്ല, ആ ആ അത് മാത്രമേ ഉള്ളൂ. ആ, അത് ഒരുമിച്ച് കൂട്ടാൻ നേതൃത്വം കൊടുത്തത് ഖലീഫ ഏൽപ്പിച്ചത് ആരെ? സയ്യിദ് ബിൻ സാബിത്ത്. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ആ, എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇതിനേക്കാൾ എളുപ്പം. അത്രയും ഒരു ഉമ്മത്തിന്റെ കാര്യമാണിത്. ഇപ്പൊ സഹാബത്തില് സഹാബത്തിന്റെ നീതി ബോധത്തിൽ വിശ്വാസമല്ലാത്ത ഒരാൾക്ക് ഖുർആൻ വിശ്വസിക്കാൻ കഴിയൂല. ഇപ്പൊ ഇവര് ഈ അബൂ ഹുറൈറിനെ പറ്റി, ഇബ്നു ഉമറിനെ പറ്റി, റളിയല്ലാഹു അൻഹു, അവരെ പറ്റിയൊക്കെ ഇങ്ങനെ ഇഷ്കാലുണ്ടാക്കണം എന്തിനാ? അതോടെ ഖുർആന്റെ കഥ കഴിയും. സഹാബത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഖുർആൻ എത്തിച്ചെന്ന് ആരാ? അവരിൽ കള്ളന്മാരുണ്ട്, ഏയ് അവരിൽ കൂട്ടിച്ചേർക്കുന്ന ആളുകളുണ്ട്, അവർ വിശ്വസ്തന്മാരല്ലാന്ന് വന്നാൽ ഖുർആന്റെ വിശ്വാസം നഷ്ടപ്പെട്ടത്. പലിഫിലാമിയും കഴിഞ്ഞാൽ ദാലിക്കൽ കിതാബ് തന്നെയാണോ? എന്താ ഉറപ്പ്? സഹാബികൾ വിശ്വസ്തന്മാരാണ്, ഏയ് അവരുടെ അത് മുത്തവാത്തിറാണ്, എല്ലാരും ഒന്നിച്ചറിയണ കാര്യമാണ്, അനിഷേധ്യമാണ്. മനസ്സിലായില്ലേ? അവരെ മനസ്സുകളിലുണ്ട്, അവരെഴുതി വച്ചതിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ നിലക്കാണ് അവരത് ക്രോഡീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്, എല്ലാ സഹാബത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പൊ സഹാബത്തിന്റെ ഇജ്മാണത്, ഖുർആൻ ക്രോഡീകരണം സഹാബത്തിന്റെ ഇജ്മാണ്. അപ്പൊ ഇത് വിദേഹത്തിന് തെളിവാക്കലുണ്ട് മുസ്ലിയാക്കന്മാർ അല്ലേ? സഹാബത്തിന് ഇജ്മാനുള്ള ഒരു കാര്യം വിദേഹത്താവോ? ഉണ്ടാവില്ല. കാരണം ഖുർആൻ ഹദീസ് മൂന്നാമത്തെ ഇതെന്താ? ഇജ്മാല്ലേ. ഇജ്മായുടെ ഒന്നാമത്തെ ഇജ്മായർദാ സഹാബത്തിന് ഇജ്മാണ്. അപ്പൊ ഇനി നബി ചെയ്യാത്തൊരു പുതിയ കാര്യമാണെങ്കിൽ പോലും അതിലെന്തല്ല? വിദേഹത്തിന് തെളിവല്ല. സഹാബത്തിന് ഇജ്മായുള്ള കാര്യം വിദേഹത്താവോ? എല്ലാവരും ഐക്യകണ്ഠി തന്നെയാണ് ഇത് അംഗീകരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആദ്യം ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിന്റെ നിഷ്കാലം ഉണ്ടായെങ്കിലും ഉമർ ഖത്താബ് പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ എല്ലാവരും സമ്മതിച്ചു. എല്ലാ സഹാബികളും അത് ഉൾക്കൊള്ളുകയും എല്ലാവരും എന്നോട് സഹകരിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഇനി ഖുർആനെ പറ്റി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഖുർആനിലെ സൂറത്തുകള് മക്കിയ മദനിയ എന്നിങ്ങനെ രണ്ട് തരമുണ്ട്. എന്താണ് മക്കിയ മദനിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ജീവിതകാലം രണ്ടാണ്. 40-ാമത്തെ വയസ്സുവരെ വഹി കിട്ടുന്നവരെ ജീവിച്ചത് മക്കയിലാണ്. പിന്നെയും 13 കൊല്ലം വഹി കിട്ടിയിട്ട് എത്ര കൊല്ലം ജീവിച്ചു? 13 കൊല്ലം. അതാണ് മക്കി കാലഘട്ടം. പിന്നെ 10 കൊല്ലം ഹിജ്റക്ക് ശേഷം, അത് മദീനത്താണ്. അതിലിടക്കൊന്ന് മക്കം ഫത്തഹിന് വേണ്ടി മക്കത്ത് പോയി കുറച്ചവിടെ നിന്ന് പോന്നെങ്കിലും ഓ അന്ന് മക്കം ഫത്തഹിന്റെ സമയത്ത് ഇറങ്ങിയതും മദനിയായിട്ടാ കൂട്ടുക. ഹിജ്റക്ക് മുമ്പുള്ളതൊക്കെ മക്കിയ, ഹിജ്റക്ക് ശേഷമുള്ളതൊക്കെ മദനിയ. അപ്പൊ സൂറത്തുകൾ മക്കിയ എന്നും മദനിയ എന്നുണ്ട്. തിരിച്ചറിയാൻ പല അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. മനസ്സിലെ? അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, മക്കി സൂറത്തുകളിലൊക്കെ യാ അയ്യുഹന്നാസ് സാധിക ഉണ്ടാവുക, കാരണം പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. മദനി സൂറത്തുകളിലൊക്കെ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്നാ വിളിക്ക. അതുപോലെ വിഷയങ്ങൾ നോക്കുമ്പോൾ, ഇതിപ്പോ അഭിസംബോധനത്തിന്റെ ശൈലിയിൽ വ്യത്യാസം, വിഷയങ്ങൾ നോക്കുമ്പോൾ മക്കി സൂറത്തുകളിലാണ് വിശ്വാസപരമായ കാര്യങ്ങൾ, തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് പോലെയുള്ള അഖീദാപരമായ വിഷയങ്ങളൊക്കെ എവിടെയുള്ളത്? മക്കത്താണ്. എന്നാൽ മദനി സൂറത്തുകളിലോ ഇബാദത്തുകളുടെയും മുആമലാത്തിന്റെ ഒക്കെ വിശദാംശങ്ങളാണ്, സക്കാത്ത്, അതുപോലെ തന്നെ നമസ്കാരം, സ്വത്തോഹരി വെക്കല്, നിക്കാഹ്, തലാഖ്, ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ വിശദാംശങ്ങളൊക്കെ, അഹ്കാമുകളൊക്കെ ഉള്ളത് എവിടെയാണ്? തഫാസിലുൽ ഇബാദാത്ത് ഒക്കെ ഉള്ളത് മദനി സൂറത്തുകളിലാണ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ മക്കി മദനി സൂറത്തുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും. ഇത് എങ്ങനെ മനസ്സിലാകാൻ നിൽക്കും? നമ്മളെ നാട്ടിൽ തിരങ്ങാടി പരപ്പനങ്ങാടി കഴിക്കുന്ന മുസ്താഫിന്റെ മേലെ തന്നെ, ബിസ്മിന്റെ മേലെ തന്നെ സൂറത്തുൽ ബക്കറ മക്കിയ അല്ലെങ്കിൽ മദനിയ എന്ന് ഉണ്ടാവും. എന്നാൽ ഇവിടുന്ന് ഇപ്പോ മുജമ്മഉൽ മലിക് ഫഹദ് ഇറക്കുന്ന ഇവിടുത്തെ സൗദി പ്രിന്റ് ഉണ്ടല്ലോ, അതിൽ ആ രീതിയല്ല സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതിന് അവസാനം പട്ടിക കൊടുത്തിട്ടുണ്ട് സൂറത്തുകളെ, ഇന്ന പേജിൽ ഇന്ന സൂറത്ത് എന്നുള്ള ഇൻഡെക്സ് ഉണ്ടല്ലോ, അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മക്കിയ മദനിയ എന്ന് ചേർത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ സൂറത്തുകൾ മേലെ ബിസ്മിന്റെ മേലെ നോക്കിയാൽ നാട്ടിലും മുസാഫിൽ കാണുമെങ്കിലും ഇവിടെ എങ്ങനെയാ ചെയ്തത്? ആ ഇവിടെ കാണൂല. ലാസ്റ്റ് പേജ് എടുത്തിട്ട് പട്ടിക ഉണ്ടല്ലോ, പട്ടികയിൽ ബക്കറ മക്കിയ അല്ലെങ്കിൽ മദനിയ ഇങ്ങനെ ഇത്രാം പേജ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അവസാന സൂറത്തിലെ പേരിനൊപ്പമാണ് ചെല്ലുന്നത്. പിന്നെ ചില സൂറത്തുകൾ മക്കിയോ മദനിയോ എന്നുള്ള തർക്കമുണ്ട്, അത് റിവായത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചില സൂറത്തുകളിൽ ഭൂരിഭാഗം മക്കിയായിരിക്കും, ചിലത് മദനിയായിരിക്കും, അല്ലെങ്കിൽ ഭൂരിഭാഗം മദനിയും ചിലത് മക്കിയാവും. അതൊക്കെ അങ്ങനെ തന്നെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ ചില സുഹൃത്തുക്കൾ കണ്ടു, ഈ കൊല്ലാ റബ്ബിൽ ഫലക്കുല റബ്ബിൻ നസക്കെ രണ്ടു തവണ അവതരിച്ചിട്ടുണ്ട്. രണ്ടുമായിട്ടും പറയാം, മക്കിയായിട്ടും പറയാം, മദനിയായിട്ടും പറയാം, രണ്ടു തവണ അവതരിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ പൊതുവെ പറയലെന്താണ്? 6666 ആയത്ത്. മുസാമോന്റെ കയ്യിൽ കൊടുക്കുക ചെയ്യുന്ന എണ്ണിക്കാണിച്ചെന്നാണ്. ഒരിക്കലും എണ്ണിക്കാണിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? സൗദിയിൽ ഇറങ്ങിയ മുസാഫില് ഇപ്പോ ഉള്ളതുണ്ടല്ലോ, അതിൽ 6236 ആയത്താണ് അതിന് എണ്ണം കൊടുത്തിട്ടുള്ളത്. അതിന് അവസാനം ഈ മുസാഫിനെ പറ്റി വിശദീകരണം ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ആയത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കൂഫികളുടെ മാർഗമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അൻ നബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ അദീബ് സുലമി അൻ അലീബിൻ അബി താലിബിൻ റളിയല്ലാഹു അൻഹു, അലി അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സനദോട് കൂടി അതെന്താണ്, വഅദദു ആയിൽ ഖുർആൻ അലാ തരീഖതിഹിം, അവരുടെ ആ കൂഫി രീതി അനുസരിച്ചുള്ള എണ്ണത്തിൽ എത്ര വരാ? സിത്ത വ സലാസീൻ വ മിഅത്തൈൻ വ സിത്താലാഫ് ആയത്ത് 6236 ആയത്താണ്. ഇതിപ്പോ നമുക്കും സാധിക്കും. സൂറത്തുൽ ബഖറ എത്ര ആയത്താ അവിടെ എഴുതുക, അലി ഇംറാൻ എത്ര, ഇതിങ്ങനെ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ 6666 അതിലും ഒരു മുഈജത്തുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞതാണ്. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇവിടെ മനസ്സിലായോ? ആ അടുത്തത് ഓതിക്കഴിഞ്ഞാൽ നമ്മള് സദഖല്ലാഹുൽ അലീം എന്ന് പറയലുണ്ട്. ചില പ്രാസംഗികരും പറയലുണ്ട്, അല്ലാത്തതും മതി. നിങ്ങൾക്ക് പോണോ? ആ എന്നാ ഇവിടുത്തെ ഫത്വ തന്നെ കേട്ടോളി, അത് വിദഗ്ധാണെന്നാണ്. ഇദായത്തുൽ ഖുർആനിലുണ്ട്, ഇദായത്തുൽ ഖുർആനിൽ അലീം സൗദി എന്നല്ലേ, അതിലുണ്ടോ? എന്നാ ലജ്നത്ത് ഐമന്റെ ദാർ ലിഫ്തന്റെ ഫത്വ കേട്ടോളി. മാ ഹുക്മു ഖൗലി സദഖല്ലാഹുൽ അലീം ബഅദൽ ഫറാഗി മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം സദഖല്ലാഹുൽ അലീം പറയുന്നതിന്റെ ഹുക്കും എന്താണ്? ജവാബ്, ഖൗലു സദഖല്ലാഹുൽ അലീം ബഅദൽ ഇൻതിഹാഇ മിൻ ഖിറാഅത്തിൽ ഖുർആൻ ബിദഅഹ്. കണ്ടോ, ഖുർആൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം സദഖല്ലാഹുൽ അലീം പറഞ്ഞ തെറ്റൊന്നുമില്ല, അള്ളാഹു മഹാനായ അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, അത് ശരിയാ, പറഞ്ഞൊക്കെ സത്യമാണല്ലോ. പക്ഷേ അങ്ങനെ പറയൽ സുന്നത്തില്ല, ബിദഅത്താണ്, കുത്തനാചാരമാണ്. ലിഅന്നഹു, കാരണം അത്, ലം യഫ്അൽഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിദഅത്താൻ കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. വലൽ ഖുലഫാഉർ റാശിദൂന, ഖുലഫാഉർ റാശിദീങ്ങൾ ചെയ്തിട്ടില്ല. വലാ സായിറു സഹാബത്തു റളിയല്ലാഹു അൻഹും, സഹാബികൾ ചെയ്തിട്ടില്ല. വലാ അയ്മത്തു സലഫ് റഹിമഹുമുല്ലാ, നല്ലവരായ നമ്മുടെ മുൻഗാമികളായ ഇമാമുകൾ, സലഫുകളായ ഇമാമുകൾ ചെയ്തിട്ടില്ല. മാ കസറത്തി ഖിറാഅതിഹിമൽ ഖുർആൻ, ധാരാളം ഖുർആൻ ഓതിയിരുന്നവരാണ് അവരൊക്കെ. വ മഅരിഫത്തിഹിം ബിശൈനി, ഖുർആനിന്റെ മഹത്വം ശരിക്കും അറിയുന്നവരാണ് അവർ. എന്നിട്ട് പോലും അവരെ അപ്പൊ നബി ചെയ്തിട്ടില്ല, സഹാബി ചെയ്തിട്ടില്ല, സലഫ് സാലികൾ ചെയ്തിട്ടില്ല, ഇനി എങ്ങനെ അത് സുന്നത്താകുക? ഫകാന ഖൗലു ദാലിക വൽതിസാമുഹു അഖ്ബൽ ഖിറാഅത്തി ബിദ്അത്തു മുഹദസ, അതുകൊണ്ട് അത് പറയലും ഖുർആൻ ഓതിയ ഉടനെ അത് പതിവാക്കലും പുതുതായി ഉണ്ടായ ഒരാചാരമാകുന്നു. വഖദ് സബത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താ, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് വല്ലതും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. എന്തു പറയണു, അങ്ങനെയല്ലേ ഓരോന്നും ഉണ്ടാകല്, ഒരുത്തം പറയും ആ അത് തിരക്കടില്ല എന്നറിയും. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിസ്കാരം ശേഷം കൂട്ടപ്രാർത്ഥന എങ്ങനെ ഉണ്ടായതാ, പണ്ടാരോ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, മുതലാളി വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങളി ആവാൻ മുന്നത്ത് ഞങ്ങൾക്ക് എന്ത് ദ്വേർക്കാനറിയും, നിങ്ങളൊന്നും ഇങ്ങ് ദ്വരുന്നാണി, അപ്പൊ മൂപ്പരെ വിട്ടുന്നല്ല ചോറ്, മൂപ്പര് ദ്വരുന്നാണി എന്നാ ദ്വേർക്കാക്കാൻ പറ്റോ, ദ്വരന്ന് എല്ലാരും പിന്നിരുന്നു ആമീൻ ആമീൻ. ആ മുതലാളി പറഞ്ഞു എന്തൊരു മട്ടുണ്ട്, ഇപ്പൊ എന്തൊരു ചേലുണ്ട്, ഇങ്ങനെ എല്ലാ ദിവസം. ആ അപ്പൊ അടുത്ത പള്ളിക്കാർ കേട്ട് ഇങ്ങനെയും തുടങ്ങി, ആ എന്നാ നമ്മളും തുടങ്ങിയ, അങ്ങനെ ആയിരിക്കാം ഇതിന്റെ തുടക്കം എന്നാരും പ്രസംഗിച്ചു കേട്ടു. ഇങ്ങനെയാണ് വിദഗ്ധരൊന്നും ഉണ്ടാല്, നല്ലതല്ലേ, ഇസ്തിഹ്സാൻ എന്ന് പറയും, തരക്കേടില്ല, നല്ലതല്ലേ, അങ്ങനെ ഉണ്ടാണ് ഇങ്ങനെ. ആ അത് കയ്യർത്തലില്ല, ഫർള് നിസ്കാരം ശേഷം കയ്യർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ട് ഹദീസില്ല. പ്രാർത്ഥനയിൽ കയ്യർത്തൽ നല്ലതാണ്, വിദഗ്ധല്ല. പക്ഷേ പ്രത്യേക സന്ദർഭത്തിലും സമയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഇപ്പൊ ജുമാക്ക് ഇല്ലല്ലോ കയ്യർത്ത്, ഇമാം കയ്യർത്തലുണ്ടോ, ഇല്ല. അവിടെ മഅമൂമികൾ കയ്യർത്തേണ്ട, ഇല്ല. ആ ഇമാമു ഉയർത്തും എവിടെ, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കച്ചം കാണുമാർ ഉയർത്തിയതാ. കച്ചം കാണുക നമ്മളുമായിട്ട് ഇങ്ങനത്തെ കുപ്പായം ഒന്നും ഉണ്ടാവില്ലേ, ഒരു പൊതയല്ലേ. ഇപ്പൊ നമ്മള് ഇറാമിന് പുറത്താനി ആ കയ്യന്ന് നിൽക്കാൻ കച്ചം കാണൂലേ, ഇങ്ങനെ ഉയർത്തി അത് ഉയർത്തിയ സ്ഥലത്തൊക്കെ ഉയർത്താം. സഫാ മർവിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് ഉയർത്താം. അറഫയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് ഉയർത്താം. ഫർനസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ. സല്ലു കമാ റായിത്തു മുനി മുസല്ലി. അപ്പൊ അവിടെ കയ്യർത്തിയിട്ടില്ല. ഏ ഉയർത്തൂല, ഒറ്റാൾ ഉയർത്തൂല, ഒരു ഇമാം ഉയർത്തൂല. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ഉയർത്തും, അങ്ങനെ താത്തും ചെയ്യും. അള്ളാഹു മാഗൈസ്തിന, അള്ളാഹു മാഗൈസ്തിന എന്നിട്ടല്ലേ അപ്പൊ ഉയർത്തും താത്തും. അപ്പൊ എല്ലാരും ഉയർത്തും. ഇതെങ്ങനെ കട്ടും? ഒരു വിരൽ മാത്രം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ. മനസ്സിലായില്ലേ? ഇനി ഉള്ളതാ, ഇനി ഖുർആൻ മുത്തുന്നത് പാകിസ്ഥാനിലെ കണ്ടില്ലേ സുബൈക്കുന്നത്? എടുത്തിട്ടേ പിന്നെ ഓതുള്ളൂ, പിന്നെ കഴിഞ്ഞതും നാട്ടെ വെക്കുള്ളൂ. ഖുർആനോടുള്ള ബഹുമാനാണ്. പക്ഷെ ബഹുമാനം പ്രകടിപ്പിക്കണമെങ്കിൽ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അള്ളാഹു റസൂലും ബഹുമാനിക്കേണ്ട കോലവും പറഞ്ഞു തന്നിട്ടില്ലേ? മുത്തി ബഹുമാനിക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ചോദ്യം കേട്ടോളൂ. ഇങ്ങനെ ഖുർആൻ പാരായണ ശേഷം മുത്തുന്നതിനെ പറ്റി ചോദിച്ചപ്പോ എന്താ ദാറുലിസ്തന്റെ മറുപടി അറിയോ? ലാ നഅലമു ലി തഖബീലി റജുലിൽ ഖുർആന അസ്ല. ഒരു വ്യക്തി ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് മുത്തുന്നതിന് ഒരു അസലും ഞങ്ങൾക്കറിയുകയില്ല. മറ്റൊരു ഫത്വയില് ലാ നഅലമു ദലീലൻ അലാ മശ്റൂഇയത്തി തഖബീലിൽ ഖുർആനിൽ കരീം. ഖുർആനിൽ കരീം മുത്തുന്നത് ശരആണെന്ന് അറിയിക്കുന്ന ഒരു ദലീലും ഞങ്ങൾക്കറിയുകയില്ല. ഏയ് വഹുവ ഉൻസില ലി തിലാവതിഹി വതദബ്ബുരിഹി വതഅലീമിഹി വൽഅമലി ബിഹി. ഖുർആൻ ഇറക്കപ്പെട്ടുള്ളത് അത് ഓതാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനാദരിക്കാനും അതുകൊണ്ട് അമൽ ചെയ്യാനുമാണ്, മുത്താനും മണക്കാനും അല്ല. മനസ്സിലായില്ലേ? അപ്പൊ മുത്തി മണക്കൽ എന്തല്ല? ഒരു സുന്നത്തല്ല, അതൊരു ബിദ്അത്താണ്. മനസ്സിലായില്ലേ? ആ ദാറുൽ ഇഫ്ത എന്ന് പറയുന്നത് ഇവിടുത്തെ ഫത്വ സമിതിയാണ്. സൗദി അറേബ്യയിലെ ഉന്നത ഫത്വ കമ്മിറ്റിയുടെ പേരാണ് എന്ത്? ദാറുൽ ഇഫ്ത. ഇവിടെ ലജ്നത്ത് ദായിമയുടെ സ്ഥിരം കമ്മിറ്റി, അല്ല ലജ്നത്ത് ദായിമ ലിൽ ഇഫ്ത, ഫത്വക്കുള്ള പെർമനന്റ് കമ്മിറ്റി. മനസ്സിലായില്ലേ? ആ പല ഫത്വയാണ്. ഇപ്പൊ കൂടെ നമ്മളെ കയ്യിന്ന് വീണറിയാതെ അതോ ഞാനതിന് അനാദരിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ, അത് ഒരു തെറ്റായ കാര്യമല്ല, ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതൊരു ആദത്തായിട്ട് ചെയ്യണുണ്ട്. ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യണല്ലേ, സുബിൻസ്കാരം കഴിഞ്ഞ അപ്പം നിർത്ത് മുത്തിയിട്ട് ആ ഇങ്ങനെ ആക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനെ ബഹുമാനിക്കണം, അതിൽ യാതൊരു സംശയം. മറ്റു ഗ്രന്ഥങ്ങൾ പോലെ അലസമായി വെക്കാൻ പാടില്ല. അത് നമ്മൾ വീട്ടുകാരൊക്കെ പഠിപ്പിക്കണം. ആർക്കറിയ തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നൊക്കെ ഇഷ്ടം പോലെ മുസ്താഫുകൾ വീട്ടിലുണ്ട്. പണ്ടൊക്കെ ഒരു മുസ്താഫ് കേടുന്നാല് അത് മല്ലാക്കാന്റെ അടുത്ത് കൊണ്ട് ജിൽദ് കെട്ടിയില്ലേ, പേജ് പേർത്ത് കൊട്ടിച്ച് അതിന് ബൈൻഡ് ചെയ്ത്. ഇന്നിപ്പോ ആ ബൈൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ വേറെ ഖുർആൻ വാങ്ങാം. അപ്പൊ അതുകൊണ്ട് ആരും ബൈൻഡ് ചെയ്യാൻ പോവില്ല. അപ്പൊ പിന്നെ അതെന്താ ചെയ്യ? കേടുന്ന ഖുർആൻ ചില ആളുകൾ അത് കിണറ്റിലിടും. കിണറ്റിലിട്ടിട്ട് അത് കടലാസ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട്, എന്നിട്ട് അതിന് വെള്ളം കോരും, എന്നിട്ട് അത് മൂത്ര കഴിക്കുമ്പോൾ കഴുകാൻ എടുക്കുകയും ചെയ്യും. അപ്പൊ എന്തുണ്ടാ കഴുകല്? ചെന്തര വിദ്യത്താ നോക്ക്. അപ്പൊ ഖുർആന് വർക്കത്തുണ്ടാക്കാൻ വേണ്ടിട്ടാ, കിണറിന് വർക്കത്തുണ്ടാകാൻ വേണ്ടിട്ടാണ് അതിലിടുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് കത്തിച്ച് കളയാണ്ട്. എന്തായി പറ അള്ളാന്റെ ഖുർആൻ കത്തിക്ക്, എന്തായി പറഞ്ഞ കത്തിച്ചില്ലേ സാഹബത്ത്? ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ എവിടെ കത്തിച്ചത്? ഖുർആൻ ക്രോഡീകരിച്ച കോപ്പികൾ എടുത്ത സന്ദർഭത്തില് പലതരത്തിലുള്ള എഴുത്തുകളും ലിഖിതങ്ങളും ഓരോരുത്തരുടെ കയ്യിലുണ്ടായി. അതൊക്കെ ഖുർആൻ തന്നെയല്ലേ? ഖുർആൻ തന്നെയല്ലേ? അതൊക്കെ കൊണ്ടുവരാൻ കരുതു, അത് കത്തിച്ചു കളഞ്ഞു. അത് ബാക്കി വെച്ചാ പിന്നെ ആ ഞങ്ങള് പണ്ട ഖലീഫ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് പോയതാ സാഹബ്, നമ്മളെ എവിടെ നമ്മളുണ്ട്, നമ്മളിതനുസരിച്ച് ഒന്നു പിന്നെ നമുക്ക് എന്നെ മടങ്ങും. അതുകൊണ്ട് അത് മറന്ന് വേണ്ടിട്ട് കത്തിച്ചല്ലോ. അപ്പോ ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആൻ കത്തിച്ചു കളയാം എന്നതിന്റെ അത് രേഖയാണ്. മനസ്സിലാന്നില്ലപ്പ? ആ അപ്പൊ ഖുർആൻ കത്തിക്കുക എന്ന് പറയുമ്പോ നമ്മള് ഖുർആനെ അപമാനിക്കാനല്ലേ കത്തിക്കുന്നത്? കത്തിച്ചില്ല എന്ന് വെച്ചോ, അപ്പൊ നമ്മളെ പല വീടുകളിലുണ്ട് കെട്ടി അട്ടത്ത് വെക്കും, എന്നിട്ട് ഓരോന്നെടുക്കുമ്പോ ഓരോ കഷ്ണം വീഴും. ഈ കഷ്ണം ഇങ്ങനെ പാറിപ്പോ അതിൽ ചവിട്ടും, കുറച്ചപ്പുറത്ത് കുട്ടി മൂത്രം വെച്ച് അതിലും പോയി വീഴും. ഇതാണോ ചെയ്യേണ്ടത്? ഉപയോഗിക്കാൻ പറ്റൂലേ, ഒരു അരസ് പോലും ബാക്കിയാവാതെ നിന്ന് കത്തിച്ച് കളയാം. പക്ഷെ ഇന്നിപ്പോ ഈ വിഷയത്തിലൊക്കെ വളരെ അലംഭാവമാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ തന്നെ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ ധാരാളം ആയത്തും ഹദീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗുമാമിൽ കൊണ്ടുപോയിടുക, ഗുമാമിൽ കൊണ്ടുപോയിടുകയാണ്. സ്വന്തം സങ്കടം അലച്ചു നിങ്ങൾ. അപ്പൊ പുറത്തോട് നിൽക്കും, അടുത്ത് കീസിലാക്കിയിട്ട് മറ്റേറ് എത്ര ആയത്ര എത്ര അജീസ് ഉണ്ടാവും. ഇവിടെ ഇറങ്ങുന്ന പത്രങ്ങള് ന്യൂസ് പേപ്പറിന് നമ്മളെ നാട്ടിൽ ഇപ്പൊ നമ്മൾ വില ഏൽപ്പിക്കണ്ട് അല്ലേ? കുട്ടി കാറ്റിച്ചാൽ അത് കോരാനും ന്യൂസ് പേപ്പർ എടുക്കുക, ചോറ് വിളമ്പാൻ ആ കടലാസം വിരിക്കും, എന്നാ പിന്നെ അവൻ ചുരുട്ടിക്കളഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു പർപ്പസിന് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അറബി പത്രങ്ങൾ. പക്ഷെ അറബി പത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? അള്ളാഹിന്റെ പേരെത്ര ഉണ്ടാവില്ല, ബിസ്മി ഉണ്ടാവും. ഇപ്പൊ മരിച്ച ആളുകളുടെ തഴ്സിയത്ത് അതിലൊരു ബിസ്മി ഉണ്ടാവും, ആയത്തുണ്ടാവും, അരീസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. വമൻ യുഅല്ലിം ശഅഇറല്ലാഹ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, സൂറത്ത് ഹജ്ജ് 32ലുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിച്ചാൽ അത് അവരുടെ ഹൃദയത്തിന്റെ തഖ്വയിൽ പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് അള്ളാഹുവിന്റെ ഖുർആൻ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഈ ഖുർആൻ വചനങ്ങളുള്ള മാസികകളും മറ്റൊക്കെ പീഡിയലേക്ക് തൂക്കി കൊടുക്കും, കിലോക്ക് 300 രൂപ ഇട്ട് അവർക്ക് പൊതിഞ്ഞു കൊടുക്കാന്. ഇപ്പൊ അൽമനാറ് കേന്ദ്രമിറക്കുന്ന അൽമനാറ്, ജമാഅത്തെ ഇസ്ലാം ഇറക്കുന്ന പ്രബോധനം, നമ്മുടെ നാട്ടില് സമസ്തക്കാരിറക്കുന്ന കുറെ പ്രശ്നം, അതൊക്കെ ആയത്തും അതീസും ഉണ്ടാവും. അത് പീഡിയേക്ക് തൂക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? കടലക്കാരൻ അത് ചീന്തിട്ട് കടല തട്ട് രാമനും ഇതൊക്കെ വാങ്ങിട്ട് അവിടെ ഇടും. അപ്പൊ അത് പീഡിയ കൊടുക്കാൻ പാടുണ്ടോ? കെട്ടി സൂക്ഷിക്കാൻ കയ്യിലെ കത്തിച്ച് വെണ്ണീറാക്കി കളയാം, ഒട്ടും ബാക്കിയാക്കാതെ വെണ്ണീറാക്കി കളയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ മദ്രസാ പുസ്തകങ്ങളൊന്നും പീഡിയക്ക് തൂക്കി കൊടുക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ വിധികളിലും മറ്റൊക്കെ ആയത്തും മറ്റൊക്കെ എഴുതി വെക്കണത്, ഇപ്പൊ കുറെ ബോർഡ് അതവിടെ ഇരിക്കുന്നു പുറത്തുണ്ടല്ലേ, അതിനൊക്കെ ഇപ്പൊ ആയത്തും അതീസും ഉണ്ടാവും. പക്ഷെ അത് കുറെ കാലം കഴിഞ്ഞത് ഉപയോഗിക്കൂല, അപ്പൊ അങ്ങനെ കൊണ്ടുപോയിടും. അപ്പൊ പിന്നെ വല്ല ആദരവുണ്ടോ? ഇപ്പൊ എവിടെ കിടക്കണ്? മുറ്റത്ത് കിടക്കണം. മഴയും വെയിലും കൊണ്ട് ചളിയും മണി നായ വന്ന ടൈമൊക്കെ കാലൊന്നിച്ചിട്ട് മൂത്രവയ്ക്കുകയും ചെയ്യും. ഇപ്പൊ ചുമരുമ്പലൊക്കെ ഖുർആൻ എഴുതി വെക്കുക, ഏ പള്ളിന്റെ ചുമരുമ്പ വരെ ഖുർആൻ എഴുതി വെക്കല് സുന്നത്തില്ല. പള്ളിന്റെ ചുമരിൽ വരെ ഖുർആൻ എഴുതി വെക്കുന്നത് സുന്നത്ത്. ഫോട്ടോ തൂക്കണേക്കാളും നല്ലതാണെന്ന് പറയാൻ നല്ലാതെ നമ്മളൊരു ബോർഡ് ഉണ്ടാക്കിയാൽ ആ ബോർഡ് കുറച്ചാലും കഴിഞ്ഞാൽ ദ്രവിച്ചു പോവില്ലേ? ദ്രവിച്ചാ പിന്നെ അതെന്തായി? അവിടെ കയറി ഇവിടെ കയറി പുറത്തെടുത്ത് അത് ചവിട്ടി ഇവിടെ ചവിട്ടി. അപ്പൊ അതുകൊണ്ട് ആയത്തുകൾ അങ്ങനെ തന്നെ എഴുതി വെക്കുന്നത് ഇതിന്റെ പരിണിതി എന്തായിരിക്കും? പള്ളിന്റെ വാതിലുമ്പോ കൊത്തിവെച്ചു വിചാരിച്ച ആയത്ത്, വാതിൽ കുറെ കാലം കഴിഞ്ഞ് ഞാൻ കേടുവരൂലേ, ആ വാതിലങ്ങ് മാറ്റിക്ക മാറ്റി എടുത്തിട്ട് പിന്നെ ഒന്നിങ്ങന്ന് ചാടി മൂത്ര പരിക്കോണെടുത്ത് കൊണ്ടിടും, അതിമ്മ ചവിട്ടിട്ട് പിന്നെ മൂത്ര പരിക്കോ. അവിടെ എന്തുണ്ട്? ആയത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കുമ്പോഴും കൊത്തി വെക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം ഇതിന്റെ പരിണിതി എന്തായിരിക്കും. അതൊന്നും സുന്നത്തില്ല, സലഫുകളെ മാതൃകയല്ല അതിനൊന്നും. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഭാവിയിൽ അതെന്താവും? ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇപ്പൊ വിരിയിൽ എഴുതിയ വിരി പഴകിയാൽ നമ്മൾ ഒഴിവാക്കൂലേ, വാതിൽ എഴുതിയ വാതിൽ കേടുവന്നാൽ നമ്മൾ ഒഴിവാക്കൂലേ, എവിടെയും കൊണ്ടുപോയി തള്ളൂലേ. മാത്രമല്ല ഈ വിരിയൊക്കെ നല്ല വിരിയാകുമ്പോൾ എങ്ങനെ തൂക്കിയിട്ടുള്ളൂ? കുറച്ച് പഴകി അതെടുക്കും, പിന്നെ അത് കാൽ തുടക്കാനും നിലത്ത് വിരിക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെയുള്ള ചവിട്ടിയായി ഉപയോഗിക്കുന്ന അവസ്ഥയിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മള് സൂക്ഷിക്കേണ്ട കാര്യമാണ്. മൊബൈലിൽ ഖുർആൻ പിന്നെ ഉള്ളിലല്ലേ, അത് മക്തൂബായിട്ടില്ലല്ലോ. ആ വീട്ടിൽ ഖുർആൻ വെക്കുന്നതും പിന്നെ നമ്മള് പിന്നെ മറ്റു പുസ്തകങ്ങൾ വെക്കുന്നത് പോലെ അലസമായി ബുക്ക് വെക്കാൻ പാടില്ല ഖുർആൻ, മനസ്സിലായില്ലേ? കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലോ മറ്റു പുസ്തകങ്ങളെ കൂട്ടത്തിലൊക്കെ അത് വളരെ സൂക്ഷിക്കണം. ഇവിടെ അൽഹംദുലില്ലാ ഹറമില് മുസഹഫ് നോക്കാനും തുടക്കാനും മറ്റു കുറെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടില്ലേ, എപ്പോഴും ഭംഗിയായിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇതാരും എടുക്കില്ലേന്ന് തോന്നും, എടുക്കണൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ എടുക്കണം വെക്കണൊക്കെ ഉണ്ട്, പക്ഷെ അപ്പൊ തന്നെ ഒന്ന് തുടച്ച് ഭംഗിയായിട്ട് അവര് പരിഗണന അല്ലേ. പക്ഷെ അല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആനെ ബഹുമാനിക്കുക എന്നുള്ളത്. അത് നമ്മള് പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ തലമുറയെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് ഖുർആനെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്ത സ്വഭാവം, അത് നമ്മള് ജനങ്ങളെ പഠിപ്പിച്ച് കളയണം, പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം, എന്നാലേ അവരിൽ നിന്ന് ആ സ്വഭാവം ഇല്ലാതാക്കുള്ളൂ, മനസ്സിലായില്ലേ? ഇനി ഖുർആൻ ഓതുന്നയാൾക്ക് സലാം പറയാമോ അയാൾക്ക് സലാം അടക്കാമോ? ഒരു ചോദ്യം ദാറുലിസ്റ്റോട് ചോദിച്ചപ്പോഴത്തെ മറുപടി എന്തായോ? യജൂസ് ബദു ഖാരിയൽ ഖുർആൻ ബിസ്സലാം, ഖുർആൻ ഓതുന്ന ആൾക്ക് സലാം പറയാം. വഅലൈഹി അൻ യറുദ്ദ സലാം, മാത്രമല്ല വേറൊരാൾ സലാം വന്നു പറഞ്ഞാൽ മടക്കുകയും ചെയ്യാം. ദലീലും ശറഈനാലിക്ക, അത് പാടില്ല എന്ന് പറയുന്ന ശറഈയായ ഒരു ദലീലും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കാര്യം പാടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ഥിരപ്പെടണല്ലോ. മറ്റത് ഇപ്പോ സലാം അഫ്ഷു സലാം, സലാം വ്യാപിപ്പിക്കുകയും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അസിൽ എന്താണ്? സലാം പറയൽ സലാം പറയുകയും ചെയ്യാം, സലാം മടക്കുകയും ചെയ്യാം എന്നാണ് പൊതുവായ എല്ലാ തെളിവുകൾ എന്ന് മനസ്സിലാകുന്നത്. അത് പാടില്ല എന്ന് പറയുന്ന അതിനെ പ്രത്യേകമാക്കി വിരോധിക്കുന്ന ഹദീസുകളൊന്നും വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സലാം പറഞ്ഞാൽ അങ്ങനെ അല്ല, വാലൈക്കും സലാം, വേറെന്തെല്ലാം വർത്താനം പറയണ്ടേ നമ്മള്? വേറെ പറയാൻ നാട്ടു വർത്താനം പറയില്ലേ? ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ വസ്തു അറിയും അല്ലേ? ആ എന്താ ആയിക്കോറ, ഓ ഇന്നലെ ഉണ്ട് ഒരു ആയിക്കോറ എന്നിട്ട് അങ്ങനെ എന്തെല്ലോ പറയാ അപ്പൊ അതിനെ പറ്റി. അങ്ങനെ പലതും പറയില്ലേ, എന്താ അതിൽ ഉപ്പില്ലല്ലോ, ആ എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെ ഉപ്പുണ്ടാവില്ല, അങ്ങനെ എന്തെല്ലാം പറയും. അപ്പൊ അതുപോലെ വാലൈക്കും സലാം എത്ര വലിയ പണിയുണ്ടാ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനോട് സലാം പറയാൻ പാടില്ല എന്നില്ല, അതേസമയം ബാത്റൂമിലുള്ള ആളോട് സലാം പറയാൻ പാടില്ല. തെളിവുണ്ട്. അത് പിന്നെ മൂത്രപ്പരയിലിരിക്കുമ്പോ, മൂത്രമഴിക്കുമ്പോ സലാം പറഞ്ഞാല് സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ അയാൾ മടക്കാനും പാടില്ല. നബിയോട് സലാം പറഞ്ഞു, നബി മടക്കിയില്ല, പുറത്തു വന്നിട്ട് പറഞ്ഞു ഞാൻ ബാത്റൂമിലായിരുന്നു അതുകൊണ്ട് മടക്കായിരുന്നു, അങ്ങനത്തോട് സലാം പറയരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പാ ആ എന്തേ, അല്ല ആദ്യകാലത്ത് നിസ്കാരത്തിന് സലാം മടക്കിയിരുന്നു, നിസ്കാരത്തിൽ വർത്തമാനം പറഞ്ഞ് വിരോധിക്കുന്നതിന് മുമ്പേ അത് വർത്താനൊക്കെ ചോദിച്ചിരുന്നു, എന്നിട്ട് ചായക്കിന്റെ കൂട്ടാന്നൊക്കെ നിസ്കരിക്കുമ്പോഴേ. അതുപോലെ വഖൗമൂലില്ലാഹി ഖാനിത്തീൻ എന്ന ആയത്തിറങ്ങുന്നത് വരെ നിങ്ങൾ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി നിൽക്കണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. ഫനുഹീന അനിൽ കലാം, അതോടുകൂടി നിസ്കാരത്തിൽ വർത്താനം പറയുന്നത് വിരോധിക്കും. ഓമിർ നാബി സുക്കൂത്ത്, മൗനമായിരിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പനയുണ്ടായി. അപ്പൊ അതിന് മുമ്പുണ്ടായതാണ്, അന്ന് സലാം അടക്കം ചെയ്തിരുന്നു, ഇരിക്കാൻ പറയും, നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഒന്ന് സലാം പറഞ്ഞാൽ ഇരിക്കും, ഞാൻ നിസ്കരിക്കട്ടെ അറിയുന്ന അടി തന്നെ. പക്ഷെ അത് അന്ന് ആദ്യ കാലത്തുണ്ടായിരുന്നു, പിന്നെ വിരോധിക്കപ്പെട്ടു. ഇനി ഞാൻ ആദ്യം ഓരോ ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, പിന്നെ നമുക്ക് വൈകുന്നേരത്തെ ദിക്റുകൾക്ക് കൊണ്ടിരിക്കാം. സൂറത്തുൽ ഇസ്രായിൽ ഒരു ആയത്തിയാണ് ഓതി, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതിഹി അഖ്വം, ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും വളവില്ലാത്ത മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്നലഹും അജ്റൻ കബീറ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്താ സന്തോഷ വാർത്ത? അന്നലഹും അജ്റൻ കബീറ, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന്. വന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി, ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അഅത്തദനാലഹും അദാബൻ അലീമ, നാം അവർക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും ഖുർആൻ സന്തോഷ വാർത്ത അല അറിയിക്കുന്നു. അപ്പൊ സന്തോഷ വാർത്ത മഹത്തായ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഖിറത്തിൽ വിശ്വസിച്ചാൽ അവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നും. അപ്പൊ ഖുർആനാണ് ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്ന ആള് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് വളരെ വല്ലാക്ക ഖുർആൻ ഓതിക്കുന്ന ആള്, നമ്മുടെ നാട്ടില് മുക്രി എന്ന് പറയുന്നുണ്ട്. ഈ മുക്രിന്റെ അസലി ശരിക്കും മുക്രി ആണ്, ഓതിക്കുന്ന ആള്, അഖ്റാ ഓതിപ്പിച്ചു, യുഖ്രിഉ മുഖ്രിഉൻ, മുഖരി മറിഞ്ഞ് ആയതാണ് മുക്രീൻ ദൈത്തുണ്ട്, മുക്രി എന്നുള്ളത് മറിഞ്ഞിട്ടാണ് എന്തായത്, മുക്ക ബോധിപ്പിക്കുന്ന ആള്. ബോധിപ്പിക്കുന്ന ആളെ ഏറ്റവും താന്ന ആളായിട്ടാണ് അല്ലേ, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. ഇപ്പോഴും ചില ആളുകളുടെ ഒക്കെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്, ബാങ്ക് കൊടുക്കുന്ന ആളൊരു താന്ന ആളായിട്ട് തന്നെയാണ്. ഏയ് ആരും കിട്ടില്ലെങ്കിൽ എന്റെ മോളെ ഞാൻ മുക്കറിനെ കൊണ്ട് കിട്ടിക്കുന്നുണ്ട് പണ്ട് മുതലാളി എന്ന് പറഞ്ഞാ, മുക്കരി അത്രയും മോശക്കാരനാണ്, ആരും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, മുക്കരി കെട്ടിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ആളെ മനസ്സിലുള്ളത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന് വമ്പിച്ച സ്ഥാനം കൊടുത്തില്ലേ, മക്ക വിജയിച്ചപ്പോ ആദ്യം ബാങ്ക് കൊടുക്കാന് എത്ര ആൾ ആഗ്രഹിച്ചാണ് ആ സ്ഥാനം. ആ ബാങ്ക് കൊടുക്കല് വലിയ സ്ഥാനമാണ്, മനസ്സിലല്ലേ. ആ ബാങ്ക് കേൾക്കുന്ന അങ്ങോളമുള്ള കല്ലും മരങ്ങളും ഇങ്ങോളമുള്ള കല്ലും മരങ്ങളും എല്ലാം നാളെ അയാൾക്ക് വേണ്ടി സാക്ഷി വരുന്നതാണ്. മാഷാല്ലാ എന്തൊരു വലിയ കാര്യമാണത്. ആ കരുത്ത് കണ്ടവനായിരിക്കുന്ന അതും ഹദീസുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരു വീട്ടിൽ വന്ന് മക്കളെയൊക്കെ പരിചയപ്പെടുത്തണം, ഇവൻ എഞ്ചിനീയറിംഗിനാണ്, ഇവൻ മെഡിസിൻ ആണ്. മറ്റൊരു പരിചയം എന്താ? ആ ഓൻ ദർസ് പോന്ന, പള്ളി പഠിക്കുന്ന, അറബി കോളേജില്ല, ഒരു പ്രാധാന്യമില്ല. മറ്റൊക്കെ പരിചയപ്പെടുത്ത എന്തൊരു ആവേശമായിരിക്കും. ഡോക്ടറാണ്, മറ്റേ എഞ്ചിനീയറാണ്, ആർക്ക് വേണ്ടോ നിന്റെ എഞ്ചിനീയർ ഡോക്ടർ? അള്ളാന്റെ അടുത്ത് വല്ലതും ഉണ്ടോ? ഈ കുട്ടിക്ക് എന്തുണ്ട്? അള്ളാന്റെ സ്ഥാനം. നാളെ നിനക്കോട് ശുപാർശ വരാൻ ഈ കുട്ടി ഉണ്ടാവുക ഹാഫിലി അല്ലേ? അപ്പൊ അതിന് നമ്മൾ പ്രാധാന്യം കുറച്ച്. വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഈ രംഗത്ത് കുട്ടികൾ വരാത്ത എന്തുകൊണ്ട്? പ്രോത്സാഹനമല്ല, വീട്ടിൽ നിന്ന് പ്രോത്സാഹനമല്ല, കുടുംബങ്ങളിൽ നിന്ന് പ്രോത്സാഹനമല്ല. ആ പള്ളി അത് മാറണം, മാറ്റണം. നമ്മൾ ദീൻ പഠിച്ചവർക്കായിരിക്കണം വീട്ടിൽ സ്ഥാനം. അപ്പോൾ ദീൻ പഠിക്കാൻ ആളുകൾ മുന്നോട്ട് വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ വളരെ പിറകിലാണ് നമ്മുടെ സമുദായം. അവരെപ്പോഴും ഒരു താഴ്ന്ന കണ്ണുകൊണ്ടാണ് കാണുന്നത്. നമ്മുടെ ചക്കാത്തും നമ്മുടെ സദക്കി നമ്മുടെ ഓശാരം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവരെന്ന. അങ്ങനെ ഓശാരം കൊണ്ട് ജീവിക്കുന്നവരായി അവരെ മാറ്റേണ്ടതില്ല. നല്ല നല്ല പൈസക്കാർ അവരെ കുട്ടികളൊക്കെ പഠിക്കും. ഇപ്പൊ എല്ലാം തന്നെ മാറ്റം വന്നിട്ടുണ്ട്. കുറെ ആളുകൾ നല്ല പൈസക്കാരായ ആളുകളെ അവനവന്റെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുകയും നല്ല പൈസ ചെലവാക്കിയിട്ട്. ഇപ്പോ താനൂരില് ഖുർആാനും സ്കൂളും അടക്കം ഉള്ളതുണ്ട്. ഒരു കൊല്ലത്തിൽ 35,000 രണ്ടു കൊല്ലം മുമ്പ് വരെ. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടി കൊടുക്കുന്ന പൈസ പഠിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ കൊണ്ടുവന്നാക്കുന്നു. 35 കൊടുത്താലും വേണ്ട, 45 കൊടുത്താലും വേണ്ട. അപ്പൊ ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇൻഷാല്ല നല്ലതാണ്. അപ്പൊ ഖുർആൻ ആ ചേറ്റുവിൽ ഇപ്പൊ നമ്മളൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന സ്കൂളാണ്. അതുപോലുള്ള സ്കൂളുകൾ ഇനിയും വരണം. 10 പീരീഡ് ഉണ്ടെങ്കിൽ 7 പീരീഡും ദീനും, 3 പീരീഡ് ആവശ്യത്തിന് ദുനിയാവും, ജീവിക്കാൻ വേണ്ടിയുള്ള ദുനിയാവും പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വരണം. അപ്പൊ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക. റമദാനിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഖുർആൻ അവതരിച്ച മാസമാണ് അല്ലെ? ഷെഹ്ർ റമദാൻ അല്ലതി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് ജിബ്രീൽ എല്ലാ റമദാനിലും വന്നിട്ട് റസൂലിനോട് പാഠം നോക്കിയിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓതുക, ഓതി പഠിക്കുക, ഓതി പഠിപ്പിക്കുക, തെറ്റിതിരുത്തുക, അതിനൊക്കെയുള്ള ഒരു സന്ദർഭമായി ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗിക്കണം. അതിനുള്ള പ്രേരണയാകട്ടെ നമ്മുടെ ഒത്തുചേരൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാന തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. എന്താ ചോദിക്കാനുള്ളത്? 5 മിനിറ്റ് കൂടി. ഖുർആൻ നോക്കി ഓതുന്ന വിഷയം, ഒന്നാമത് മുസഹഫ് നബിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്താണ് മുസഹഫ് ഉണ്ടായിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇമാമ് നിന്ന അടിമ അയാളുടെ പേരെന്തെങ്കിലും മറന്നുപോയി, അയാള് മുസഹഫ് നോക്കി ഓതിയിരുന്നു എന്ന റിവായത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിന് നോക്കി ഓതാം, അല്ലെങ്കിൽ ഒരു മഅ്മൂമ് ഇയാൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടി ഒരു മഅ്മൂമിന് നോക്കാം. എല്ലാരും ഇങ്ങനെ മുസഹഫ് എടുത്ത് നിൽക്കുക അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിന് വലിയ തെളിവില്ല. ഇൻഷാല്ലാ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് അതിന്റെ ഫത്വകള് ഇൻഷാല്ലാ പറയുന്ന എന്നാ അവസാനിപ്പിക്കല്ലേ. ഇനി കുറച്ച് സമയമുള്ളൂ, ഒരു 15 മിനിറ്റ് ഉള്ളൂ ബാങ്ക് വിളിക്കാന്. അപ്പൊ നമ്മള് വൈകുന്നേരത്തെ ദിക്റുകള് ഇവിടെ ഈ പുസ്തകം എല്ലാം കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പുസ്തകത്തിലുണ്ട് അദ്കാറുൽ മസാ ഉണ്ട്. അപ്പൊ അതെല്ലാവരും പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ സംരക്ഷണവും തരുന്നത് അവനെ കുറിച്ചുള്ള ഓർമ്മയാണ്, ദിക്റാണ്. അള്ളാഹുമായി നമ്മളെ ബന്ധപ്പെടുന്നതും എല്ലാ ആപത്തും നമ്മളെ തടയുന്നതും ദിക്ർ ദുആകളാണ്, ഖുർആൻ പാരായണം. അത് നമ്മൾ പതിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹബി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു പുസ്തകം ഉണ്ടല്ലോ.